കാലാപാനിക്കുറിപ്പുകൾ. ഷെരീഫ് ചുങ്കത്തറ. നിലമ്പൂർ താലൂക്കിലെ ചുങ്കത്തറയിൽ 1989 ജനനം. ഇന്ത്യയിലുടനീളവും വടക്കുകിഴക്ക് ഏഷ്യയിലും യാത്ര ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലും ഓൺലൈൻ പോർട്ടലുകളിലും നിരന്തരം യാത്രകളെക്കുറിച്ച് എഴുതി വരുന്നു. യാത്രാവിവരണ വിഭാഗത്തിൽ ഇന്ത്യ 350cc ആദ്യ പുസ്തകം. അദ്ദേഹത്തിൻ്റെ ഇമെയിൽ sherif@gmail.com. 1. അതിരുകളില്ലാത്ത ലോകത്തെ സ്വപ്നം കാണുന്നതിനും എത്രയോ മുമ്പ് തന്നെ ദ്വീപുകളോട് വല്ലാത്തൊരു ഭ്രമമുണ്ടായിരുന്നു. ദ്വീപുകളോടല്ല, അവിടുത്തെ ജീവിതങ്ങളോടാണ് ഞാൻ ഭ്രമിച്ചതെന്ന് പക്ഷേ അന്നൊന്നും ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല. 2. കുഞ്ഞുകുഞ്ഞു യാത്രകളും ജോലിയുമായി ആൻഡമാൻ എന്നത് വിദൂര സ്വപ്നമായി മാറി. ആ ഇടയ്ക്കാണ് സുബ്രൻ വിളിക്കുന്നത്. ആത്മസുഹൃത്താണെങ്കിലും നിരന്തരം വിളിയൊന്നും ഉണ്ടാവാറില്ല. വിളിക്കുമ്പോൾ അത് മണിക്കൂറുകൾ നീണ്ടുപോവുകയും ചെയ്യും. 3. ഇന്ത്യൻ നേവിയിൽ ജോലി ചെയ്യുന്ന അവന് കൊച്ചിയിൽ നിന്നും മാറ്റം കിട്ടുന്നത് അത്ര സുഖകരമാവില്ല. അതും പ്രണയം തളിർത്തു പൂവിട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത്. എന്നെ സംബന്ധിച്ച് അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. അല്ലെങ്കിലും അവനവന്റെ കാര്യം വരുമ്പോൾ നാം ഓരോരുത്തരും സ്വാർത്ഥരാകുമല്ലോ. 4. ചെന്നൈയിൽ നിന്നും പൊങ്ങിയ വിമാനത്തിന്റെ അടുത്ത സീറ്റിൽ സേലം സ്വദേശി മുരുഗദാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ചിലരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഉൾവിളി ഉണ്ടാവില്ലേ? അങ്ങനൊരു ഉൾവിളിയാണ് മുരുഗദാസിനെ പരിചയപ്പെടാനുള്ള കാരണം. 5. റൂമിൽ നിന്ന് നോക്കുമ്പോൾ ഉത്തരേന്ത്യയിലെ ഒരു നഗരം പോലെയാണ് അനുഭവപ്പെടുന്നത്. വ്യത്യസ്ത തരം മനുഷ്യർ, മാലിന്യങ്ങളിൽ അലഞ്ഞു നടക്കുന്ന ആടുകൾ, തിരക്കേറിയ മാർക്കറ്റ്. 6. സായിപ്പിനോട് എനിക്ക് തോന്നുന്ന താല്പര്യം അതൊക്കെയാണ്, ജോലിയിലുള്ള പൂർണ്ണത. അതിൻ്റെ പിറകിൽ നിരവധി പേരുടെ രക്തവും കണ്ണീരും ഉണ്ടെന്നുള്ളത് കാണാതെ പോകുന്നില്ല. 7. പണ്ട് ആഫ്രിക്കൻ അടിമകളുമായി പോയ ഒരു പോർച്ചുഗീസ് കപ്പൽ മറിഞ്ഞപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെട്ടവരാണ് ഇവിടെയുള്ള ആദിവാസികളെന്നാണ് കരുതുന്നത്. അതെത്രത്തോളം വിശ്വസനീയമാണെന്ന് എനിക്കറിയില്ല. 8. ഷിപ്പായ് ലഹള എന്ന് സായിപ്പ് കളിയാക്കിയ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിനു ശേഷം ഇന്ത്യൻ ജയിലുകൾ നിറഞ്ഞു കവിഞ്ഞപ്പോഴാണ് തടവുകാരെ പോർട്ട് ബ്ലെയറിൽ കൊണ്ടുപോകാം എന്ന് തീരുമാനിക്കുന്നത്. ചരിത്രബോധത്തിന്റെ പോരായ്മയാവാം അതൊരു സ്വാതന്ത്ര്യസമരമായി പരിഗണിക്കാൻ എനിക്ക് സാധിക്കാറില്ല. ബ്രിട്ടീഷ് ഭരണത്തിലെ അസഹനീയതയല്ല അവരെ പോരാടാൻ പ്രേരിപ്പിച്ചത്, മറിച്ച് വെടിയുണ്ടയിൽ പശു പന്നി എന്നിവയുടെ അംശം കലർന്നിട്ടുണ്ടോ എന്ന സംശയമാണ് ഒരു കലാപത്തിലേക്ക് നയിച്ചത്. അതുമാത്രമല്ല, ഇന്ത്യയിലെ ഒട്ടുമിക്ക സമരങ്ങളും എനിക്ക് ദഹിക്കാറില്ല. ടിപ്പുവും താൻസി റാണിയും പഴശ്ശിരാജയുമൊക്കെ സമരപോരാളികളായി എനിക്ക് തോന്നാറില്ല. സ്വന്തം രാജ്യം എന്നതിലുപരി സാമ്രാജ്യത്വ വിരുദ്ധതയൊന്നും ഇവരിൽ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 9. വൻമരങ്ങൾ ഭൂമിയിൽ പതിക്കുന്ന ശബ്ദം തങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് മേലുള്ള കടന്നുകയറ്റമാണെന്ന് തിരിച്ചറിഞ്ഞ ആദിവാസികൾ പ്രതികരിച്ചു. വിഷം പുരട്ടിയ അമ്പുകൾ നിരവധി പേരുടെ ജീവനെടുത്തു. രോഗങ്ങൾ കൊണ്ടുള്ള ഉപദ്രവം വേറെയും. രക്ഷപ്പെടാൻ മാർഗമില്ല. രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാഞ്ഞിട്ടും നീന്തി രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ പിടികൂടി കൊന്നുകളയുകയാണ് ബ്രിട്ടീഷുകാർ ചെയ്തത്. 10. സുബ്രനും എനിക്കും വഴി അറിയില്ലെങ്കിലും ഞാൻ തന്നെയാണ് ബൈക്ക് ഓടിച്ചത്. ദൂരെ നിന്നേ ആ നിർമ്മിതി കാണുന്നുണ്ട്. ദേശീയബോധം എനിക്കെത്രയുണ്ടെന്നറിയില്ല, പക്ഷേ ദേശീയതയ്ക്കു വേണ്ടിയുള്ള ഇത്തരം സ്മാരകങ്ങൾ കാണുമ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു വേദന തൊണ്ടയിൽ അനുഭവപ്പെടാറുണ്ട്. ടിക്കറ്റ് എടുത്ത് മുന്നോട്ട് നടക്കുമ്പോൾ കാണുന്നത് അമർജ്യോതിയാണ്. നൂറുകണക്കിന് ഇന്ത്യക്കാരുടെ ജീവിതമാണ് ഈ കെടാവിളക്കിനുള്ള ഇന്ധനം. 11. ക്രൂരനായ ഭാര്യയായിരുന്നു ജയിലിന്റെ അവസാന വാക്ക്, കൂടെ സഹായത്തിന് മിർസാഖാനും. ജയിലർ ഭാര്യ കുറ്റവാളികളെ സ്വാഗതം ചെയ്യുന്നത് ഒരു പ്രസംഗത്തിലൂടെയാണ്. നിങ്ങൾ താമസിക്കുന്ന പോർട്ട് ബ്ലെയറിന്റെ 3 മൈലിനുള്ളിൽ ദൈവം വരില്ല. ഇവിടുത്തെ ദൈവം ഞാനാണ്. മുകളിലെ ദൈവം നിങ്ങളെ ശിക്ഷിക്കുന്നത് അവിടെ എത്തുമ്പോഴാണ്. ഈ ദൈവത്തിന്റെ ശിക്ഷ വളരെ പെട്ടെന്നായിരിക്കും. അതാരും മറന്നു പോകരുത്. 12. കുളുവിലെ ജോലിയായിരുന്നു ഏറ്റവും കഠിനം. ഒരാൾ ദിവസം 30 റാത്തൽ എണ്ണയാട്ടണം എന്നാണ് കണക്ക്. ഇല്ലെങ്കിൽ ചാട്ടവാറിനടിക്കും. കൈകാലുകൾ ലോക്ക് ചെയ്ത് മറ്റൊരു തടവുകാരൻ തന്നെയാണ് അടിക്കുക. ഓരോ അടിക്കും ചമ്മട്ടിയിൽ തോല് പറ്റിയിരിക്കും. രാവിലെ ആയാൽ കുളുവിലേക്ക് തടവുകാർ ഓടും. കാരണം രാത്രി വരെ പണിയെടുത്താൽ മാത്രമേ 30 റാത്തൽ എണ്ണ കിട്ടൂ. രുചിയില്ലാത്ത ഭക്ഷണത്തിൽ അവർക്ക് പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല. കൈകൾ പൊട്ടി കുമ്പളകളായി. ചലം പുറത്തു വന്നപ്പോഴും അവർക്ക് പരാതി ഉണ്ടായില്ല. 13. കനത്ത സുരക്ഷയിൽ SS മൗര്യ എന്ന കപ്പലിലാണ് സവർക്കറെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോയത്. ഫ്രാൻസിന്റെ അതിർത്തി പ്രദേശത്ത് വെച്ച് തകരാറിലായ കപ്പലിൽ നിന്നും സാഹസികമായി രക്ഷപ്പെടുമ്പോൾ പാരീസിലെ തന്റെ സുഹൃത്തുക്കൾ വഴി ഒളിച്ചു കഴിയാമെന്നാണ് സവർക്കർ ചിന്തിച്ചിരുന്നത്. ഇന്ത്യയിൽ തന്നെ കാത്ത് തൂക്കുമരം ഉറപ്പാക്കിയ സവർക്കർക്ക് രക്ഷപ്പെടുകയല്ലാതെ മറ്റു മാർഗങ്ങളുണ്ടായിരുന്നില്ല. പക്ഷേ ഫ്രഞ്ച് അതിർത്തി സേനയുടെ കയ്യിലകപ്പെട്ട സവർക്കർ വൈകാതെ ബ്രിട്ടീഷ് പോലീസിന് കൈമാറ്റം ചെയ്യപ്പെട്ടു. തുടർന്ന് ഇന്ത്യയിൽ എത്തിച്ച അദ്ദേഹത്തെ 50 വർഷത്തെ തടവു ശിക്ഷയ്ക്ക് ആൻഡമാനിലെ സെല്ലുലാറിലേക്ക് കൊണ്ടുപോയി. 14. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര വീരന്മാരുടെ മുഖത്തേറ്റ അടിയായിരുന്നു സവർക്കറുടെ മാപ്പപേക്ഷ. സെല്ലുലാറിനകത്തും മുസ്ലിം വിരുദ്ധത തുടർന്ന സവർക്കർ തനിക്ക് ചുറ്റും അനുയായികളെ സൃഷ്ടിക്കുന്നതിൽ വിജയിച്ചു. പലതവണ സർക്കാരിനോട് മാപ്പപേക്ഷിച്ച സവർക്കറെ സ്വാതന്ത്ര്യത്തിന്റെ ധീരനായ പോരാളി എന്ന അർത്ഥത്തിൽ സ്വതന്ത്രവീർ എന്ന് വിളിച്ചതും ഇതേ ആരാധക വൃന്ദം തന്നെയാണ്. തുടർച്ചയായ മാപ്പപേക്ഷ മുഖവിലക്കെടുത്ത സർക്കാർ അദ്ദേഹത്തെ സെല്ലുലാറിൽ നിന്ന് മോചിപ്പിച്ച് രത്നഗിരിയിൽ വീട്ടുതുടങ്കലിൽ പാർപ്പിച്ചു. പിന്നീട് സവർക്കർ ബ്രിട്ടീഷ് വിധേയനായി തന്നെയാണ് ജീവിച്ചത്. ഹിന്ദു സമുദായത്തിന്റെ പ്രധാന ശത്രുവായി അദ്ദേഹം കണ്ടിരുന്നത് ഗാന്ധിയെയായിരുന്നു. 15. സെല്ലുലാർ ജയിലിലെ ജീവിതം ചിത്രീകരിച്ച ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. ഹിന്ദിയിലെ ഷോ മാത്രമേ കണ്ടുള്ളൂ. തിരിച്ചു പോകുമ്പോൾ ഞാനും സുബ്രനും ഒന്നും സംസാരിച്ചിരുന്നില്ല. യാത്ര പോലും പറയാതെയാണ് ഞാൻ റൂമിലേക്ക് കയറിപ്പോയത്. അന്നത്തെ രാത്രി ഒട്ടും ഉറങ്ങാൻ സാധിച്ചില്ല. കുറേ സമയം പുറത്തേക്ക് നോക്കിയിരുന്നു. നമ്മുടെ ചരിത്ര പഠനത്തിന് എന്തോ തകരാറുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൽ ഇത്രയും പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രദേശത്തെ പരോക്ഷമായി മാത്രമാണ് നാം പഠിക്കുന്നത്. 16. 6 മണിയായപ്പോഴേക്കും സൂര്യവെളിച്ചത്തിന് ചൂട് പിടിച്ചിരുന്നു. പലതവണ സുബ്രനെ വിളിച്ചെങ്കിലും അവൻ ഫോൺ എടുത്തതേയില്ല. ചായ കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ റിസപ്ഷനിലെ വൃദ്ധൻ സൗഹാർദ്ദത്തോടെ ചിരിച്ചു. ഞാനും. 17. എന്തൊരത്ഭുതമാണ്, ആ വൃദ്ധൻ മലയാളം സംസാരിക്കുന്നു. സ്തംഭിച്ചു പോവുക എന്നൊരവസ്ഥയുണ്ടല്ലോ, അപ്രതീക്ഷിതമായി അദ്ദേഹം മലയാളം സംസാരിക്കുന്നത് കേട്ട് ഞാനും അങ്ങനൊരവസ്ഥയിലായിരുന്നു. ഇവിടെ നിരവധി മലയാളികളുണ്ടെന്നറിയാം, പക്ഷേ ഇദ്ദേഹം മലയാളിയാണെന്ന് തോന്നുകയില്ല. നിങ്ങൾ മലയാളിയാ? വായിൽ നിന്ന് വന്നത് മണ്ടത്തരമാണെന്ന് അറിയാമായിരുന്നിട്ടും അങ്ങനെയാണ് ചോദിച്ചത്. അല്ല, മലയാളം അറിയാം, നമ്മളെ കൂട്ടുകാരൊക്കെ മലപ്പുറത്തുണ്ട്. 18. ഇത്രയും പ്രായമായ സാഹിബിന് എന്തായാലും ആ സംഭവത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുമായിരിക്കും. പറ്റിയാൽ അദ്ദേഹത്തിന്റെ ഓർമ്മയിലെ ദ്വീപിനെക്കുറിച്ചും. 19. സാഹിബ് പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അവിടേക്ക് സുബ്രൻ കടന്നു വന്നു. സംസാരം മുറിഞ്ഞു. സുബ്രനെ ഞാൻ ഗഫൂർ സാഹിബിന് പരിചയപ്പെടുത്തി. നേവിയിലാണെന്നറിഞ്ഞപ്പോൾ ബഹുമാനം കലർന്ന ഒരു ഭാവം അദ്ദേഹത്തിൽ നിന്നുണ്ടായി. 20. വെറുമൊരു വിനോദസഞ്ചാരിയായി വരുന്നവർക്ക് ദ്വീപിന്റെ മനോഹാരിതയിൽ മുങ്ങി നിവരാം. മയിലുകളോടും മാനുകളോടും ചേർന്ന് ഉല്ലസിക്കാം. പക്ഷേ ചരിത്രത്തെക്കുറിച്ച് അറിയുന്നവർക്ക് ഇതൊരു വേദനയുടെ ദ്വീപാണ്. 21. റോസ് ദ്വീപിലേക്ക് സൂര്യപ്രകാശം പോലും കടന്നു വരാൻ ഭയപ്പെട്ടിരുന്നു എന്ന് തോന്നുമാറാണ് തെങ്ങുകളുടെ നിൽപ്പ്. വളഞ്ഞും പുളഞ്ഞും ദ്വീപിന്റെ മനോഹാരിതയ്ക്ക് അത് മാറ്റുകൂട്ടി. 22. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗഫൂർ സാഹിബ് വന്നു. എന്നെ കണ്ടപ്പോൾ ചായ കുടിക്കാൻ ക്ഷണിക്കുകയും ചെയ്തു. ഇതിനിടയിൽ നാട്ടിലെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും അദ്ദേഹം ചോദിച്ചറിഞ്ഞു. വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ കഥയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു. 23. ചതി. പരിഷ്കൃതർ എന്ന് നാം കരുതുന്ന ഒരു മനുഷ്യൻ ആദിവാസികളായ ഒരു സമൂഹത്തെ മുഴുവൻ ഒറ്റിക്കൊടുത്തു. 24. പള്ളിയിൽ നിന്നിറങ്ങി ഞാനും സാഹിബും കൂടി മാർക്കറ്റിലൂടെ നടന്നു. പലരോടും കുശലം പറഞ്ഞു മറ്റുമാണ് സാഹിബിന്റെ നടത്തം. നടന്ന് നടന്ന് അവസാനം ഒരു ഇരുനില കെട്ടിടത്തിന് മുമ്പിൽ ചെന്ന് നിന്നു. 25. ക്രിസ്ത്യൻ ഇസ്ലാം മതങ്ങളുമായി നല്ല സാമ്യം. ഇവർക്കിടയിലേക്ക് മറ്റൊരു മതപ്രചാരകനെ അയച്ചാൽ എങ്ങനെയിരിക്കും? നമുക്കിടയിൽ ഇനിയൊരു പുതിയ മതം വേരുപിടിക്കില്ല. ആ മതങ്ങളുടെ സ്ഥാനമാണ് വ്യത്യസ്ത സംഘടനകൾ ഏറ്റെടുത്തിരിക്കുന്നത്. 26. ഇതിനിടയിൽ ഇവരുടെ ഉന്നമനത്തിനു വേണ്ടി പല പദ്ധതികളും ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നെങ്കിലും അവർ അതിലൊന്നും ഉറച്ചു നിന്നില്ല. പരിഷ്കാരത്തെക്കാളും അവരാഗ്രഹിച്ചത് സ്വാതന്ത്ര്യമാണ്. 27. ആദിവാസികളെ നാഗരികതയുമായി കൂട്ടിക്കെട്ടുന്നത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമാണ് ഉണ്ടാക്കുക. 28. അവരാണ് പറഞ്ഞു തന്നത് മട വോൾക്കാനോ കാണാനാണ് പോകുന്നതെന്ന്. ലജ്ജ കൊണ്ട് ഞാൻ ചൂളിപ്പോയി. ഒന്ന്, ഈ സംഗതി ഞാൻ ആദ്യമായി കേൾക്കുകയാണ്. മറ്റൊന്ന്, ഒരു വിദേശിയിൽ നിന്നും അത് ഞാൻ മനസ്സിലാക്കുക. ആൻഡമാനെക്കുറിച്ച് കുറച്ചൊക്കെ അറിയാമെന്ന മിഥ്യാധാരണ ഞാൻ ഉപേക്ഷിച്ചു. ഒരു തയ്യാറെടുപ്പുമില്ലാതെ വന്നതിൽ ഖേദിക്കുകയും ചെയ്തു. ലജ്ജിച്ചിട്ട് കാര്യമില്ല. അറിവ് ലഭിക്കുന്നത് എവിടെ നിന്നാണെങ്കിലും സ്വീകരിക്കുക. ആരിൽ നിന്ന് ലഭിക്കുന്നു എന്നല്ല, എന്ത് ലഭിക്കുന്നു എന്നതിലാണ് കാര്യം. 29. കാഴ്ചയിൽ തന്നെ പഴക്കം തോന്നിക്കുന്ന ബസിന്റെ രൂപം. മെറൂൺ നിറം കൂടിയായപ്പോൾ വർഷങ്ങൾ പിറകിലേക്കാണോ ബസ് യാത്ര ചെയ്യുന്നത് എന്നൊരു സംശയം. 30. ഇവിടെ നിലമ്പൂരുണ്ട്, മഞ്ചേരിയുണ്ട്, വണ്ടൂറുണ്ട്. മലബാർ കലാപം മൂലം ഇവിടെ എത്തിയ ആളുകൾ അവരുടെ നാടിനെ ഇങ്ങോട്ട് പറിച്ചു നട്ടു. 31. ബാരാതാങ് ജെട്ടിയിൽ ജങ്കാർ എടുത്തു. ജംഗാറിൽ വെച്ച് തന്നെ ഗണേഷ് വോൾക്കാനയെക്കുറിച്ചും മറ്റൊരു ഗുഹയെക്കുറിച്ചും ചെറിയ ഒരു വിവരണം തന്നിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ കാണാൻ പോകുന്നതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ട്. 32. ഇടുങ്ങിയ വഴികളിലൂടെ ഗുഹയുടെ അകത്തേക്ക് പ്രവേശിച്ചു. ശില്പം പോലെ രൂപാന്തരം സംഭവിച്ചിരിക്കുന്ന പാറകൾ. എന്നാൽ ഒരു ശില്പിയുടെ കൈ ഇതിൽ പതിഞ്ഞിട്ടുമില്ല. കടുത്ത വിശ്വാസിയായ ഒരു സുഹൃത്തിനെ ഇതൊന്ന് കാണിക്കണം. പ്രകൃതി തന്നെയാണ് ദൈവം എന്നവനെ മനസ്സിലാക്കണം. വെറുതെ ആഗ്രഹിക്കാമെന്നേ ഉള്ളൂ. വിശ്വാസികളെ ഒരിക്കലും പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല. 33. അപ്പോഴൊക്കെ ഒരു പുസ്തകവും വായിച്ചാണ് എമ്മയുടെ നടപ്പ്. എപ്പോഴും മുഖത്ത് നിറഞ്ഞ ചിരിയുണ്ടാവുന്നത് കൊണ്ടാകാം എമ്മയോട് ഒരു ആകർഷണമുണ്ട്. 34. ദിഗിൽപൂർ പോർട്ട് ബ്ലെയറിൻ്റെ അത്ര വളരെ വലിയ പട്ടണമല്ലെങ്കിലും ഏറെക്കുറെ വലുതുതന്നെയാണ്. കാളി പ്രതിമകൾ റോഡിൻ്റെ ഇരുവശവുമുണ്ട്. ബംഗാളികളായിരിക്കണം ഇവിടെ കൂടുതൽ. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ആ ഊഹം തെറ്റാണെന്ന് ബോധ്യമായി. കാരണം തമിഴ് ഗാനങ്ങളുടെ ഈരടികളാണ് മുഴങ്ങി കേൾക്കുന്നത്. പക്ഷേ വീടുകൾക്കൊക്കെ എനിക്ക് അപരിചിതമായ നിർമ്മാണ ശൈലിയാണ്. ബർമീസ് രീതിയിലുള്ള വീടുകളാണ് ഇവിടെ കൂടുതലുമെന്നാണ് ഗണേഷ് പറഞ്ഞു തന്നത്. 35. രാത്രിയിൽ പാശ്ചാത്യ സംഗീതത്തിലും മദ്യത്തിലും കട്ടമരം നിറഞ്ഞപ്പോൾ ഞാൻ പതിയെ വലിഞ്ഞു. 36. ക്യാപ്റ്റൻ ലോക്കൽസിൽപ്പെട്ടയാളാണ്. സഹായി ബീഹാറിയും. അവരും മദ്യപിക്കുന്നുണ്ട്. അൻറ്റിയ എന്ന നാടൻ മദ്യം. നമ്മുടെ തെങ്ങിൻകള്ള് പോലെയാണ് നിറം. അകത്ത് ബിയർ ഉള്ളതിനാൽ അവർ നിർബന്ധിച്ചെങ്കിലും ഞാനത് സ്നേഹപൂർവ്വം നിരസിച്ചു. ക്യാപ്റ്റൻ നല്ല സംസാരപ്രിയനാണ്. അല്ലെങ്കിൽ അകത്തുള്ള മദ്യം അദ്ദേഹത്തെ സംസാരിപ്പിക്കുന്നു. പഴയ പട്ടാളക്കാരൻ്റെ ലഡാക്ക് കഥകൾ പോലെയാണ് തോന്നിയത്. ആൻഡമാനും നിക്കോബാറും അദ്ദേഹത്തിന് കൈവെള്ളയിൽ എന്ന പോലെ അറിയാം. അദ്ദേഹം സഞ്ചരിക്കാത്ത വഴികൾ ഇല്ല എന്നൊക്കെ. ചിലപ്പോൾ സത്യമാകാം. പക്ഷേ ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കഥയാണ് പിന്നീട് എന്നെ അദ്ദേഹം പറഞ്ഞു കേൾപ്പിച്ചത്. 37. വീണ്ടും അങ്കിൾ വിളി. മുടി നരച്ച ഒരു മനുഷ്യൻ എന്നെ അങ്കിൾ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം ഞാൻ തിരക്കി. അത് ആൻഡമാനിലെ ഒരു ഉപചാരമാണ്. ആളുകൾ പരസ്പരം അടുക്കുമ്പോൾ തമ്മിൽ വിളിക്കുന്നതാണ് അങ്കിളും ആൻറ്റിയും. 38. എമ്മയുടെ മുത്തച്ഛൻ ബ്രിട്ടീഷ് എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് നിക്കോബാറിൽ കാണാതായെങ്കിലും പിന്നീട് മരണപ്പെട്ടുവെന്ന് സ്ഥിരീകരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ശവകുടീരം കാണാൻ വേണ്ടിയാണ് എമ്മ പോകുന്നത്. എമ്മയുടെ കയ്യിലൊരു പഴയ പുസ്തകമുണ്ടായിരുന്നു. അപ്പൂപ്പൻ നിക്കോബാറിൽ പോയിരുന്ന സമയത്ത് എഴുതപ്പെട്ടുവെന്ന് കരുതുന്ന ഒരു പുസ്തകം. കൂട്ടത്തിൽ അന്നത്തെ കാർ നിക്കോബാറിൽ താമസിച്ചിരുന്നവരുടെ കുറേ ഫോട്ടോസും. കിടക്കാൻ പോയപ്പോൾ ആ പുസ്തകവും എടുത്താണ് ഞാൻ പോയത്. 39. ഓരോ ഫോട്ടോയുടെ താഴെയും എടുത്ത വർഷവും ഫോട്ടോ എടുക്കാനുണ്ടായ സാഹചര്യവും കുറിച്ചു വച്ചിരുന്നു. 40. ഫോട്ടോകളുടെ അവസാനം കാർ നിക്കോബാറിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചില ആശങ്കകളും കുറിച്ചിരുന്നു. എന്തിനാണ് ദൈവം ഇവരെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഇന്നലെയും ചിലരെ കടൽ കൊണ്ടുപോയി. പിറക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇവരെവിടെ പോയി പേരുകൾ കണ്ടെത്തും? 41. കിച്ചണിൻ്റെ അടുത്തും കഫറ്റീരിയയുടെ അടുത്തും കുറച്ചുപേർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഗണേഷിനെ അവിടെയെങ്ങും കാണാനുമില്ല. എല്ലാവരെയും ഒന്ന് വിഷ് ചെയ്ത് രണ്ട് സാൻഡ്വിച്ചും ഒരു പെപ്സിയും എടുത്ത് ഞാനൊരു മൂലയിൽ ചെന്ന് കഴിക്കാൻ തുടങ്ങി. 42. ഞാനൊന്നും പറഞ്ഞില്ല. വെറുതെ തല കുലുക്കുക മാത്രം ചെയ്തു. സ്കൂബ ഡൈവിംഗ് സിനിമയിൽ മാത്രം കണ്ട കാര്യമാണ്. തൽക്കാലം റിസ്ക് എടുക്കണ്ട. സുഖമില്ലെന്ന് പറയാം. 43. ആൻഡമാൻ ഒരു സുന്ദരദ്വീപാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും. എങ്കിൽ കടലിലെ ആൻഡമാനും നീ കാണണം. എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനാണ് ഗൈഡ് എന്ന് പറഞ്ഞ് എമ്മ എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചു. 44. ഗൈഡ് തന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഞാൻ വെള്ളത്തിൽ മുങ്ങി. മൂക്ക് പൂർണ്ണമായും അടച്ച് വായിലൂടെ മാത്രം ശ്വസിക്കുക. ബ്രീത്തിങ് എടുക്കേണ്ട വിധം, വെള്ളത്തിനടിയിൽ വെച്ച് പരസ്പരം വിനിമയത്തിനുള്ള മുദ്രകൾ, അങ്ങനെയെല്ലാം. 45. എന്തൊരു ലോകമാണത്! നാഷണൽ ജിയോഗ്രഫി ചാനലുകളിൽ മാത്രം കണ്ടുപരിചയിച്ച കാഴ്ചകളാണ് തൊട്ടുമുമ്പിൽ. കുറച്ചു കഴിഞ്ഞപ്പോൾ എമ്മയും എൻ്റെ അടുത്തെത്തി. പേരറിയാത്ത ഒത്തിരി കടൽ ജീവികൾ. ഞാനൊരു വിസ്മയ ലോകത്തായിരുന്നു. 46. ഹാവ്ലോക്കിലേക്ക് തിരിച്ചു പോകുമ്പോഴാണ് എമ്മയോട് ഇന്നലത്തെ വായനയിലെ സംശയം തീർത്തത്. കാർ നിക്കോബാറിൽ മരിച്ച ഒരാളുടെ പേര് അടുത്ത തലമുറയിലെ ആർക്കും നൽകാറില്ല. ഒരുതരം വിശ്വാസം തന്നെയാണത്. ഒരു ശക്തമായ സുനാമിയിലും മരണപ്പെടുന്നവരുടെ ആത്മാവ് പുതിയ തലമുറ വഴി ഇവിടെ നിൽക്കും എന്നതാണ് അതിനു കാരണം. 47. എമ്മയുടെ കൂടെയാണ് ഞാൻ താമസിച്ചത്. എമ്മ എനിക്ക് ഒട്ടും അപരിചിതയല്ല. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമില്ലെങ്കിലും ഞങ്ങൾ തമ്മിൽ ആശയവിനിമയത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. 48. ഞാനും എമ്മയും ആഘോഷങ്ങളിൽ നിന്നും അകന്നു നിന്നിരുന്നു. യാത്രയും ചരിത്രവും തുടങ്ങി എല്ലാം ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഞങ്ങളുടെ സംസാരം വീണ്ടും സെല്ലുലാർ ജയിലിലേക്ക് തന്നെ തിരിച്ചുവന്നു. സ്വാഭാവികമായും ബ്രിട്ടീഷുകാരോടുള്ള എന്റെ രോഷം പുറത്തുവന്നു. അതിന് മറുപടിയായി, ജപ്പാൻ ചെയ്ത ക്രൂരതകൾ എന്താണ് നിങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്താത്തത് എന്ന മറുചോദ്യമാണ് എമ്മ ഉന്നയിച്ചത്. 49. സാരമില്ല, നിനക്ക് രണ്ടാം ലോക മഹായുദ്ധത്തിൽ എങ്ങനെയാണ് ജപ്പാൻ തോറ്റുപോയതെന്നറിയാമോ? കുറച്ചൊക്കെ അറിയാമെങ്കിലും എനിക്കറിയാത്ത എന്തെങ്കിലും ഒന്ന് എമ്മയുടെ കയ്യിൽ ഉണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു. എങ്കിലും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. 50. ഫെറി അകന്നു പോകുമ്പോൾ ദൂരെ ഹാവ്ലോക്ക് എനിക്ക് കാണാം. എന്നെ പോലെ ഒരാൾക്ക് പറ്റിയതല്ല ഇവിടം. അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്നതിനു മുമ്പേ എന്റെ മാനസിക നില മാറ്റണം. ഓരോ ദിവസവും ആഘോഷിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ഹാവ്ലോക്ക് ആസ്വദിക്കാൻ സാധിക്കൂ. 51. സാഹിബുമായുള്ള സംസാരത്തിൽ എമ്മയും ജപ്പാൻ അധിനിവേശവും എല്ലാം ഉൾപ്പെട്ടിരുന്നു. സാഹിബിന്റെ അറിവിലും ആൻഡമാനിലെ നരഭോജികളെക്കാൾ മോശമായിരുന്നു ജപ്പാൻ സൈനികർ. 52. കേട്ടറിഞ്ഞ കാര്യങ്ങൾ ചരിത്രമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ആൻഡമാനിൽ വന്നിറങ്ങിയതു മുതൽ അറിഞ്ഞ കാര്യങ്ങളൊന്നും ഏതെങ്കിലും ചരിത്ര പുസ്തകത്തിൽ നിന്നോ ഇന്റർനെറ്റ് എന്ന ആഗോള മാധ്യമത്തിൽ നിന്നോ ലഭിച്ചിരുന്നില്ല. 53. ഒരു സുപ്രഭാതത്തിൽ ബ്രിട്ടീഷ് കറൻസി അസാധുവായി. സാമ്പത്തിക അസമത്വം ഇല്ലാതെയായി. ആരുടെ കയ്യിലും പണമില്ല. എല്ലാവരിലും പട്ടിണി മരണഭയമുണ്ടായി. മരുന്നും ഭക്ഷണവുമായി വന്ന കപ്പലും തകർന്നപ്പോൾ സൈനികരും പരിഭ്രാന്തിയിലായി. ചാരന്മാരെ അന്വേഷിച്ച് അവർ പരക്കം പാഞ്ഞു. സാധാരണക്കാർക്ക് മദ്യം നൽകി പ്രലോഭിപ്പിച്ച് ചാരന്മാരെ കണ്ടെത്താൻ ശ്രമിച്ചു. പലരും വൃത്തികെട്ട കഥകൾ മെനഞ്ഞുണ്ടാക്കി സാധുക്കളെ ചാരന്മാരാക്കി. മുൻപുള്ള പക തീർക്കാൻ വേണ്ടി പലരെയും ഒറ്റുകൊടുത്തു. ഇങ്ങനെ ചാരന്മാരായിത്തീർന്ന പലരും ജപ്പാന്റെ സൗഹൃദ വലയത്തിലുള്ളവരായിരുന്നു. 54. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് അറിഞ്ഞിരുന്നില്ലേ? ബോസ് ജപ്പാന്റെ മിത്രമായിരുന്നല്ലോ. മാത്രമല്ല, ബോസ് ഞങ്ങളുടെയൊക്കെ ഹീറോയുമാണ്. 55. സാഹിബ് പറഞ്ഞതെല്ലാം കഥകൾ മാത്രമാവാനാണ് സാധ്യതയെന്ന സുബ്രന്റെ നിഗമനത്തോട് എനിക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല. ചരിത്രങ്ങൾ പലതും ഒളിഞ്ഞിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. മാത്രമല്ല, ഒരാമുഖമെന്ന നിലയിൽ എമ്മയുടെ അപ്പൂപ്പന്റെ മരണവും എനിക്കറിയാമല്ലോ. 56. ഇല്ല സാഹിബ്, ഇതൊരു കഥയല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആബ്രദിന് യുദ്ധം പോലെ ഒരു കഥയുണ്ടാക്കിയിട്ട് സാഹിബിനെന്ത് ഗുണം? 57. ബോസ് ഞങ്ങൾക്കെല്ലാം ലഹരിയായിരുന്നു. കരയിൽ നിന്നും ലഭിക്കുന്ന കഥകൾ അങ്ങനെയുള്ളതായിരുന്നു. അല്ലെങ്കിലും കരയിൽ നിന്നും ഒരു വാർത്ത ഇവിടെ എത്തുമ്പോൾ മറ്റു പല കൂട്ടിച്ചേർക്കലുകളും നടന്നിട്ടുണ്ടാവും. 58. ഞാനടക്കമുള്ള കുട്ടികൾ ബോസിനെ അനുകരിച്ച് പ്രസംഗിക്കുമായിരുന്നു. സിംഗപ്പൂരിൽ ബോസ് നടത്തിയതുപോലെ നിങ്ങളെനിക്ക് ചോര തരൂ, ഞാൻ നിങ്ങൾക്ക് ചോര തരാം എന്ന രീതിയിൽ. 59. ഞാനങ്ങനെ മിഴിച്ചിരിക്കുകയാണ്. എന്താണ് ഈ മനുഷ്യൻ പറയുന്നത്? ഒരു കാലത്ത് ഇന്ത്യൻ യുവതയുടെ സിരകളിൽ വിപ്ലവം കുത്തിവെച്ച ബോസിനെയാണ് ഈ വൃദ്ധൻ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. 60. നാൾക്കുനാൾ പരാജയം അനുഭവിച്ച ജപ്പാൻ സൈനികർക്ക് ഭക്ഷണം പോലും കിട്ടാതെയായി. കയ്യിൽ കിട്ടിയ എല്ലാ മൃഗങ്ങളെയും കൊന്നു തിന്നാൻ തുടങ്ങി. അക്കൂട്ടത്തിൽ കുതിരയും കഴുതയും പട്ടിയും എല്ലാം ഉണ്ടായിരുന്നു. ആനയെ കൊന്നു തിന്ന എല്ലാവരും മരിച്ചു. 61. വിമാനത്തിൽ വിൻഡോ സീറ്റ് തന്നെയാണ് കിട്ടിയത്. അത് വേണ്ടിയിരുന്നില്ല. താഴെയുള്ള കാഴ്ച എന്നിൽ ഒരു കൗതുകവും ഉണ്ടാക്കിയില്ല. നീലക്കടലിന് താഴെ രക്തവർണ്ണത്തിലുള്ള മറ്റൊരു കടൽ എനിക്ക് കാണാം. നെഞ്ചിൽ വലിയൊരു ഭാരം കയറിയിരിക്കുന്നുണ്ട്. ആ ഭാരം നിലവിളിയുടേതാണ്, വേദനയുടേതാണ്, കത്തിയെരിഞ്ഞ മനുഷ്യരുടെ, സെല്ലുലാറിൽ ആത്മഹത്യ ചെയ്തവരുടെ ഭാരമാണ്. ഈ ഭാരം ഞാൻ എങ്ങനെയാണ് ഇറക്കി വെക്കുക? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. വീണ്ടും കാണുമ്പോഴേക്കും വണക്കം.